തീർത്ഥാടക പിതാക്കന്മാർ. ആംഗ്ലേയ നവീകരണ കർത്താക്കൾ റോമൻ കത്തോലിക്ക സഭയുടെ ഉപദേശങ്ങളെ ത്യജിച്ചിരുന്നെങ്കിലും അവയുടെ രൂപങ്ങളിൽ പലതിനെയും നിലനിർത്തിയിരുന്നു. ഇങ്ങനെ റോമിൻ്റെ അധീശത്വത്തെയും വിശ്വാസങ്ങളിൽ പലതിനെയും തിരസ്കരിച്ചിരുന്നുവെങ്കിലും അവരുടെ രീതികളും അനുഷ്ഠാനങ്ങളും ആംഗ്ലിക്കൻ സഭയുടെ ആരാധനക്രമത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ വക കാര്യങ്ങൾ മനസ്സാക്ഷിയെ ബാധിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല എന്ന് പറയപ്പെട്ടിരുന്നു. തിരുവെഴുത്തുകളിൽ ഇവയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലാത്തതിനാൽ അവ ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്തതായിരുന്നില്ല. അവയെ തിരുവെഴുത്തുകളിൽ വിലക്കിയിട്ടില്ലാത്തതിനാൽ ആന്തരികമായി ദോഷമുള്ളവയായിരുന്നില്ല. അവയുടെ അനുഷ്ഠാനം നവീകരണ സഭകളും കത്തോലിക്ക സഭയുമായുള്ള അകൽച്ച കുറയ്ക്കുവാൻ സഹായിച്ചു. ഈ ബന്ധം പ്രൊട്ടസ്റ്റന്റുകാരുടെ നിലപാടിനെ റോമൻ കത്തോലിക്കർ അംഗീകരിക്കുമെന്നും പലരും വിശ്വസിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. യാഥാസ്ഥിതികർക്കും അനുരഞ്ജനവാദികൾക്കും ഈ അഭിപ്രായങ്ങൾ നിർണായകമായി തോന്നി. അപ്രകാരം വിശ്വസിക്കാത്ത വേറൊരു വിഭാഗം ഉണ്ടായിരുന്നു. റോമൻ കത്തോലിക്ക സഭയും നവീകരണ പ്രസ്ഥാനവും തമ്മിലുള്ള വിടവ് ഈ ആചാരമര്യാദകൾ നികത്തുമെന്ന വസ്തുത ആ ബന്ധത്തിനെതിരായുള്ള ഒരു വാദമായിരുന്നു. അവർ മോചിതരാക്കപ്പെട്ട അടിമത്തത്തിൻ്റെ മുദ്രകളായിട്ടാണ് ആ ബന്ധത്തെ കണ്ടത്. ആ ബന്ധത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ അവർ ആഗ്രഹിച്ചില്ല. ദൈവത്തെ ആരാധിപ്പാനുള്ള നിയമങ്ങൾ തൻ്റെ വചനത്തിലൂടെ ദൈവം തന്നെ നൽകിയിട്ടുണ്ടെന്ന് അവർ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വചനത്തോട് എന്തെങ്കിലും കൂട്ടുവാനോ കുറയ്ക്കുവാനോ മനുഷ്യന് അധികാരം നൽകിയിട്ടില്ലെന്നും അവർ വാദിച്ചു. ദൈവത്തിൻ്റെ അധികാരം സഭയ്ക്ക് നൽകുവാൻ ശ്രമിക്കുന്നതിലൂടെ വലിയ വിശ്വാസത്യാഗത്തിൻ്റെ ആദ്യപടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവം വിലക്കിട്ടില്ലാത്തതിനെ റോമൻ കത്തോലിക്ക സഭ തങ്ങളുടെ ആജ്ഞാപനമായി ആദ്യം പുറപ്പെടുവിച്ചു. ഒടുവിൽ ദൈവം വ്യക്തമായി ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പനകളെ അവർ എതിർക്കുകയും ചെയ്തു. ആദ്യകാല സഭയുടെ മുഖമുദ്രയായിരുന്ന വിശുദ്ധിയിലേക്കും ലാളിത്യത്തിലേക്കും തിരിച്ചു പോകുവാൻ അനേകർ താൽപ്പര്യത്തോടെ ആഗ്രഹിച്ചു. ആംഗ്ലിക്കൻ സഭയുടെ അനേക ആചാരങ്ങളും വിഗ്രഹാരാധനയുടെ സ്മാരകങ്ങളാണ് എന്ന് അവർ കരുതി. അവർക്ക് ഉള്ളുകൊണ്ട് അവളുടെ ആരാധനയിൽ സംബന്ധിക്കുവാൻ കഴിയാതെ വന്നു. എന്നാൽ സർക്കാരിൻ്റെ സഹായം ലഭിച്ചിരുന്ന സഭയ്ക്ക് അവളുടെ ആരാധനാക്രമത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിഞ്ഞില്ല. സഭാ ശുശ്രൂഷകളിൽ ഹാജരാകുക എന്നത് നിയമങ്ങളാൽ ഗവൺമെൻറ് നിർബന്ധിതമാക്കി. ഗവൺമെൻറ് അംഗീകാരമില്ലാത്ത ആരാധനക്കൂട്ടങ്ങൾ നിരോധിക്കപ്പെട്ടു. അതിനെതിരായിട്ട് നിന്നവർക്ക് തടവുശിക്ഷയും നാടുകടത്തലും മരണശിക്ഷയും നേരിടേണ്ടതായി വന്നു. 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിലെ രാജസിംഹാസനത്തിലേറിയ രാജാവ് ഇപ്രകാരമൊരു തീരുമാനമെടുത്തു. പ്യൂരിറ്റൻസ് അഥവാ കത്തോലിക്ക സഭയ്ക്ക് എതിരായി നിന്നവർ ഒന്നുകിൽ സർക്കാരിൻ്റെ തീരുമാനങ്ങളോട് യോജിക്കണം, അല്ലെങ്കിൽ നാട് വിട്ടുപോകുകയോ അതിനേക്കാൾ ഭയാനകമായത് നേരിടുകയോ ചെയ്യണം. വേട്ടയാടപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്ത പ്യൂരിറ്റൻസിന് ഭാവി ഇരുളടഞ്ഞതായിരുന്നു. തങ്ങളുടെ മനസ്സാക്ഷി അനുസരിച്ച് ദൈവത്തെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇംഗ്ലണ്ട് ഇനി ഒരിക്കലും ഒരു അഭയസ്ഥാനമായിരിക്കുകയില്ല എന്ന് അവർക്ക് ബോധ്യമായി. ചിലർ ഹോളണ്ടിൽ അഭയം കണ്ടെത്തി. പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, തടവ് എന്നിവ അവർ അനുഭവിച്ചു. അവരുടെ ഉദ്ദേശ്യങ്ങൾ പലപ്പോഴും ധ്വംസിക്കപ്പെട്ടു. ശത്രുക്കളുടെ കയ്യിലേക്ക് അവർ ഒറ്റിക്കൊടുക്കപ്പെട്ടു. എന്നാൽ അവസാനം വരെയുള്ള സഹിച്ചുനിൽപ്പ് ഒടുവിൽ വിജയിച്ചു. ഡച്ചിൽ അവർക്ക് സൗഹൃദത്തോടെയുള്ള സ്വീകരണവും ലഭിച്ചു. അവരുടെ ഓടിപ്പോക്കിൽ അവർ തങ്ങളുടെ ഭവനങ്ങളെയും സമ്പത്തുകളെയും ജീവിത മാർഗങ്ങളെയും വിട്ടുകൊടുത്തു. അവർ ഒരു പുതിയ സ്ഥലത്ത് അപരിചിതരും അന്യരുമായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ ഭാഷയും ആചാരമര്യാദകളും അവർക്കറിയില്ലായിരുന്നു. തങ്ങളുടെ ആഹാര സമ്പാദനത്തിനായി പുതിയതും പരിചയിച്ചിട്ടില്ലാത്തതുമായ തൊഴിലുകളിൽ ഏർപ്പെടുവാൻ അവർ നിർബന്ധിതരായി. ഇതുവരെയും കൃഷിപ്പണിയിൽ മാത്രം ഏർപ്പെട്ടിരുന്ന മധ്യവയസ്കരായ ആളുകൾക്ക് യന്ത്രങ്ങളെ കൈകാര്യം ചെയ്യേണ്ട സ്ഥിതി വന്നുകൂടി. എന്നാൽ തങ്ങൾക്ക് ലഭിച്ച തൊഴിലുകളിൽ അവർ സന്തോഷത്തോടെ ഏർപ്പെട്ടു. അന്ധതയിൽ ഒട്ടും സമയം അവർ നഷ്ടപ്പെടുത്തിയില്ല. പലപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ വേദന സഹിക്കേണ്ടി വന്നപ്പോൾ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ദൈവവുമായുള്ള ആത്മീയ സമ്പർക്കത്തിൽ അവർ സന്തോഷം കണ്ടെത്തി. തങ്ങൾ അന്യരാണെന്ന് അവർക്കറിയാമായിരുന്നു. ഭൗതിക കാര്യങ്ങളിൽ അവർ ഒട്ടും ശ്രദ്ധ ചെലുത്തിയില്ല. തങ്ങളുടെ പ്രിയ നാടായ സ്വർഗത്തേക്ക് നോക്കി തങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിച്ചു. പരദേശികളായി വിദേശത്ത് കഷ്ടതയുടെ നടുവിൽ കഴിയേണ്ടി വന്നപ്പോഴും അവരുടെ വിശ്വാസവും സ്നേഹവും വളർന്നുകൊണ്ടിരുന്നു. അവർ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചു. ആവശ്യ സമയത്ത് ദൈവം അവരെ ഉപേക്ഷിച്ചില്ല. ദൈവദൂതന്മാർ അവരെ ധൈര്യപ്പെടുത്തുവാനും താങ്ങുവാനുമായി അവരുടെ അരികെ ഉണ്ടായിരുന്നു. കടലിനക്കരെ തങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യം ദൈവം ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർ തളരാതെ മുൻപോട്ടു പോയി. ആ പുതിയ നാട്ടിൽ തങ്ങൾക്കും തങ്ങളുടെ സന്തതികൾക്കും മതസ്വാതന്ത്ര്യമെന്ന പൈതൃകം നൽകുവാൻ തീരുമാനിച്ചു. ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ ഉദ്ദേശം തൻ്റെ ജനങ്ങളിൽ നിറവേറുവാൻ അവരുടെ മേൽ ചില ശോധനകൾ വരുന്നതിന് അനുവദിച്ചു. സഭയെ ഉന്നതിയിലേക്ക് ഉയർത്തുന്നതിനു വേണ്ടി അവളെ താഴേക്ക് കൊണ്ടുവന്നു. സഭയുടെ പേരിൽ ദൈവം തൻ്റെ ശക്തി പ്രകടിപ്പിക്കുവാൻ പോകുകയായിരുന്നു. തന്നിൽ ആശ്രയിക്കുന്നവരെ താൻ ഒരു നാളും തള്ളിക്കളകയില്ലെന്ന് ലോകത്തിന് വേറൊരു തെളിവ് നൽകാൻ പോകുകയായിരുന്നു. ദൈവം സംഭവഗതികളെ നിയന്ത്രിച്ചു. സാത്താൻ്റെയും ദുഷ്ടമനുഷ്യരുടെയും ക്രോധത്തെയും ദുഷ്ട ആലോചനകളെയും ദൈവമഹത്വത്തെ ഉയർത്തി കാണിക്കുവാൻ കാരണമാകുമാറ് ദൈവം സംഭവഗതികളെ നിയന്ത്രിച്ചു. അതോടൊപ്പം തൻ്റെ ജനത്തെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനും അവൻ പ്രവർത്തിച്ചു. പീഡനവും നാടുകടത്തിലും സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തുറക്കുകയായിരുന്നു. ആംഗ്ലിക്കൻ സഭയിൽ നിന്നും വേർപെട്ട് നിൽക്കുവാൻ ആദ്യം നിർബന്ധിതരായപ്പോൾ പ്യൂരിറ്റൻസ് ദൈവജനമെന്ന നിലയിൽ പാവനമായ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഇപ്രകാരമായിരുന്നു: ദൈവത്തിൻ്റെ സ്വതന്ത്രരായ ജനമെന്ന നിലയിൽ ദൈവം തങ്ങൾക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ അഥവാ കാണിച്ചു തരുവാൻ പോകുന്ന വഴിയിലൂടെ ഒന്നിച്ചു നടക്കും. യഥാർത്ഥ നവീകരണത്തിൻ്റെ ആത്മാവായിരുന്നു ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടത്. പ്രൊട്ടസ്റ്റാൻറ്റിസത്തിൻ്റെ ജീവനൊറ്റ തത്വമായിരുന്നു ഇത്. ഈ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു തീർത്ഥാടകർ ഒരു പുതിയ ലോകത്തിൽ പുതിയ ഭവനം കണ്ടെത്തുവാൻ ഹോളണ്ട് വിട്ടത്. അവരുടെ പാസ്റ്ററും അവരോടൊപ്പം പുതിയ നാട്ടിലേക്ക് പോകുവാൻ ദൈവം അനുവദിക്കാതെ ഇരുന്നവനുമായ ജോൺ റോബിൻസൺ തൻ്റെ യാത്രയയപ്പ് പ്രസംഗത്തിൽ ഇപ്രകാരം പറഞ്ഞു: സഹോദരന്മാരെ, നാം അധികം താമസിയാതെ വേർപിരിയും. ഇനിയും നിങ്ങളുടെ മുഖം കാണുവാൻ ജീവിച്ചിരിക്കുമോയെന്ന് കർത്താവ് അറിയുന്നു. അതിന് കർത്താവ് അനുവദിച്ചാലും ഇല്ലെങ്കിലും ദൈവമുമ്പാകെ ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ മാത്രമേ നിങ്ങളെന്നെ അനുഗമിക്കാവൂ. ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും വെളിപ്പെടുത്തി തരുന്നുവെങ്കിൽ എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് ലഭിച്ച സത്യം സ്വീകരിപ്പാൻ നിങ്ങൾ ഒരുക്കമായിരുന്നതുപോലെ അത് സ്വീകരിപ്പാനും ഒരുങ്ങിയിരിക്കുക. ഒരു കാര്യം എനിക്ക് തീർച്ചയുണ്ട്: ദൈവത്തിന് ഇനിയും കൂടുതൽ സത്യവും കൂടുതൽ വെളിച്ചവും തൻ്റെ വിശുദ്ധ വചനത്തിൽ നിന്നും നൽകുവാനുണ്ട്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ നവീകരണ സഭകളുടെ അവസ്ഥയെക്കുറിച്ച് വേണ്ടും വണ്ണം വിലപിപ്പാൻ കഴിയുകയില്ല. അവർ ഒരു ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അവർക്കതിനപ്പുറം പോകാൻ കഴിയുകയില്ല. ലൂഥർ കണ്ടതിനപ്പുറം പോകാൻ ലൂഥറിൻ്റെ അനുയായികൾക്ക് കഴിയുകയില്ല. അതുപോലെ കാൽവിൻ്റെ അനുയായികൾക്ക് കാൽവിൻ എന്ന ദൈവമനുഷ്യൻ നിന്ന സ്ഥാനത്ത് പറ്റിപ്പിടിച്ചു നിൽക്കാനേ കഴിയുന്നുള്ളൂ. കാൽവിൻ തിരുവെഴുത്തുകളിലെ മുഴുവൻ സത്യവും കണ്ടിരുന്നില്ല. ഇത് വിലപിക്കപ്പെടേണ്ട ഒരു അരിഷ്ടാവസ്ഥയാണ്. ഈ നേതാക്കളെല്ലാം തങ്ങളുടെ കാലത്ത് എരിഞ്ഞുകൊണ്ടിരുന്ന പ്രശോഭിച്ച വെളിച്ചങ്ങളായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ മുഴുവൻ ആലോചനകളിലും അവർ കടന്നു ചെന്നിരുന്നില്ല. അവരിന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ തങ്ങൾ ആദ്യകാലത്ത് എപ്രകാരം വെളിച്ചം സ്വീകരിച്ചുവോ അതുപോലെ സ്വീകരിപ്പാൻ ഒരുക്കമായിരുന്നേനെ. നിങ്ങൾ സഭയുമായി ചെയ്ത ഉടമ്പടിയെ ഓർക്കുക. അതിൽ നിങ്ങൾ നിങ്ങളുടെ കർത്താവിനോടുകൂടെ എല്ലാ വഴികളിലും നടക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. നിങ്ങളുടെ വാഗ്ദത്തവും ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള ഉടമ്പടിയും ഓർത്തുകൊള്ളുക. ദൈവത്തിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ലഭിക്കുന്ന ഏത് സത്യവും ഏത് വെളിച്ചവും സ്വീകരിച്ചു കൊള്ളാമെന്ന നിങ്ങളുടെ ഉടമ്പടി ഓർത്തുകൊള്ളുക. പക്ഷേ സത്യമെന്ന പേരിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതിനെയും സ്വീകരിക്കുന്നതിന് മുൻപായി വേദപുസ്തകവുമായി താരതമ്യപ്പെടുത്തുകയും തട്ടിച്ചു നോക്കുകയും ചെയ്യുക എന്നത് അതോടുകൂടെ ഓർത്തുകൊള്ളുക എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തീയ ലോകത്തിന് ഇപ്പോൾ തങ്ങളെ മൂടിയിരിക്കുന്ന അക്രൈസ്തവമായ അന്ധകാരത്തിൽ നിന്ന് പെട്ടെന്ന് പുറത്തു വരിക അസാധ്യമാണ്. അതുപോലെ തന്നെ അസാധ്യമാണ് അറിവിൻ്റെ പൂർണ്ണത ഉടനടി അവരുടെ മേൽ പ്രകാശിക്കുക എന്നതും. സ്വാതന്ത്ര്യത്തോടുള്ള അന്തർദാഹമായിരുന്നു തീർത്ഥാടക പിതാക്കന്മാരെ കടലിലെ ആപത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതിനും കഷ്ടപ്പാടുകളും ദുരിതവും സഹിക്കുന്നതിനും ഒരു ശക്തമായ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം ഇടുന്നതിനും പ്രേരിപ്പിച്ചത്. അവർ വിശ്വസ്തരും ദൈവഭയമുള്ളവരും ആയിരുന്നിട്ടും മതസ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഗ്രഹിച്ചിരുന്നില്ല. തങ്ങൾക്ക് ലഭിച്ച മതസ്വാതന്ത്ര്യത്തിനു വേണ്ടി എല്ലാം ത്യജിക്കുവാൻ ഒരുക്കമായിരുന്നെങ്കിലും മറ്റുള്ളവർക്ക് അതേ സ്വാതന്ത്ര്യം നൽകുവാൻ അവർ വിമുഖരായിരുന്നു. വളരെ കുറച്ചുപേർ 17-ാം നൂറ്റാണ്ടിലെ പ്രമുഖരായ ചിന്തകർക്കും സാൻമാർഗിക തത്വവാദികൾക്ക് പോലും ഈ മതസ്വാതന്ത്ര്യത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ശരിയായ ധാരണ ഉണ്ടായിരുന്നില്ല. വിശ്വാസത്തിൻ്റെ ഏക ന്യായകർത്താവായി ദൈവത്തെ അംഗീകരിക്കുക എന്ന പുതിയ നിയമ വിശ്വാസത്തിൻ്റെ പകർപ്പായിരുന്നു ഈ മതസ്വാതന്ത്ര്യങ്ങളിൽ ഉൾക്കൊണ്ടിരുന്ന അന്തസത്ത. ദൈവം സഭയ്ക്ക് നൽകിയിരുന്ന ഉപദേശം, അതായത് മനസാക്ഷിയെ നിയന്ത്രിക്കുവാനുള്ള അവകാശവും വിശ്വാസം നിർവചിക്കുകയും ശിക്ഷിക്കുകയും എന്നതും ആഴത്തിൽ വേരൂന്നിയിരുന്ന പാപ്പാത്വ തെറ്റുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. നവീകരണ കർത്താക്കൾ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തെ തിരസ്കരിച്ച വേളയിലും കത്തോലിക്ക സഭ കാണിച്ചിരുന്ന അസഹിഷ്ണുതയുടെ ആത്മാവിൽ നിന്ന് തികച്ചും മുക്തരല്ലായിരുന്നു. കത്തോലിക്ക സഭയുടെ ദീർഘകാലത്തെ ഭരണത്തിൽ നിന്നും ഉടലെടുത്ത കനത്ത കൂരിരുട്ട് എല്ലാ ക്രിസ്തീയ രാജ്യങ്ങളെയും ഗ്രസിച്ചിരുന്നു. അത് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിരുന്നില്ല. മസാച്യുസെറ്റ്സ് എന്ന് സ്വയംഭരണ അവകാശമുണ്ടായിരുന്ന പ്രവിശ്യയിലെ ഒരു സമുന്നത മന്ത്രി പറഞ്ഞു, സഹിഷ്ണുതയാണ് ലോകത്തെ ക്രൈസ്തവ വിരുദ്ധമാക്കിയത്. അവിശ്വാസികളുടെ ശിക്ഷ സഭയെ ഒരിക്കലും ക്ഷീണിപ്പിച്ചില്ല. പൊതുഭരണത്തിൽ സഭാംഗങ്ങൾക്ക് മാത്രമേ അഭിപ്രായ പ്രകടനം പാടുള്ളൂ എന്ന നിയമം അമേരിക്കയിൽ കുടിയേറിപ്പാർത്ത എല്ലാ കോളനിക്കാരും മാനിച്ചു. ഈ വിധത്തിലുള്ള സർക്കാർ സഭ രൂപീകരിക്കപ്പെട്ടു. സഭാ ശുശ്രൂഷകന്മാരെ പോറ്റിപ്പുലർത്താൻ എല്ലാ ജനങ്ങളും സംഭാവനകൾ നൽകണമെന്ന് തീരുമാനിക്കപ്പെട്ടു. സഭയ്ക്കെതിരായി തിരിയുന്നവരെ ഒതുക്കാൻ മജിസ്ട്രേറ്റുമാരെ ചുമതലപ്പെടുത്തി. ഇങ്ങനെ രാഷ്ട്രീയ അധികാരങ്ങൾ സഭയുടെ മേൽ നിക്ഷിപ്തമായി. ഈ നടപടികളെല്ലാം ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഫലമുളവാക്കി, പീഡനം. കുടിയേറ്റക്കാർ കോളനി സ്ഥാപിച്ച് 11 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ റോജർ വില്യംസ് ഈ നവീന ലോകത്തിലേക്ക് വന്നു. ആദിയിൽ വന്ന തീർത്ഥാടക പിതാക്കന്മാരെ അഥവാ പിൽഗ്രീം ഫാദേഴ്സിനെ പോലെ മതസ്വാതന്ത്ര്യം ആസ്വദിക്കാൻ വന്ന ഒരാളായിരുന്നു റോജർ വില്യംസ്. അവരിൽ നിന്നും വിഭിന്നമായി അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. റോജർ വില്യംസിൻ്റെ കാലത്ത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ ആ കാഴ്ചപ്പാടുണ്ടായിരുന്നുള്ളൂ. എന്തുമായിക്കൊള്ളട്ടെ, അവരുടെ വിശ്വാസം ഈ സ്വാതന്ത്ര്യം എല്ലാവരുടെയും അഭിവാജ്യമായ ഒരവകാശമാണ്. അദ്ദേഹം ഉത്സുകനായ ഒരു സത്യോന്വേഷിയായിരുന്നു. ദൈവവചനത്തിൻ്റെ എല്ലാ വെളിച്ചവും ലഭിച്ചു കഴിഞ്ഞു എന്ന് റോബിൻസിനോടൊപ്പം റോജർ വില്യംസും വിശ്വസിച്ചിരുന്നില്ല. ക്രിസ്തീയ യുഗത്തിൽ നിയമത്തിന് മുൻപിൽ അഭിപ്രായ സമത്വമായ മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യം എന്ന ആശയത്തിന്മേൽ ആദ്യമായി ഗവൺമെൻറ് സ്ഥാപിച്ചത് വില്യംസ് ആയിരുന്നു. മജിസ്ട്രേറ്റിൻ്റെ ചുമതല കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുക എന്നതാണ്, മനസ്സാക്ഷിയെ നിയന്ത്രിക്കുക എന്നതായിരിക്കരുത്. മനുഷ്യൻ മനുഷ്യനോട് ചെയ്യേണ്ടതെന്തെന്ന് പൊതുജനത്തിനും മജിസ്ട്രേറ്റിനും തീരുമാനിക്കാമെന്ന് റോജർ വില്യംസ് പറഞ്ഞു. എന്നാൽ ദൈവത്തോട് മനുഷ്യൻ്റെ ചുമതലകൾ ഇന്നതെന്ന് നിർദ്ദേശിക്കുവാൻ തുടങ്ങുമ്പോൾ ജനങ്ങൾ തങ്ങളുടെ ചുമതലകൾ മറികടക്കുന്നു. പിന്നീട് സുരക്ഷിതത്വമില്ല. ഒന്ന് വ്യക്തമാണ്, മജിസ്ട്രേറ്റിന് അധികാരമുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹം കുറേ അഭിപ്രായങ്ങൾ അഥവാ വിശ്വാസങ്ങൾ കൽപ്പനയായി പുറപ്പെടുവിക്കും, നാളെ വേറൊരു നിയമം പാസാക്കും. ഇംഗ്ലണ്ടിൽ പല രാജാക്കന്മാരും രാജ്ഞിമാരും ചെയ്തതുപോലെ വിവിധ കത്തോലിക്ക സഭയിൽ വിവിധ പാപ്പാമാരും കൗൺസിലുകളും ചെയ്തതുപോലെ ആയിരിക്കും മജിസ്ട്രേറ്റ് ചെയ്യുക. അങ്ങനെ വിശ്വാസം വലിയ ഒരു കലക്കമായിത്തീരും. കത്തോലിക്ക സഭയിൽ ആരാധനയ്ക്ക് ഹാജരായില്ലെങ്കിൽ പിഴയോ തടവോ ആയിരുന്നു ശിക്ഷ. വില്യംസ് നിയമത്തെ കഠിനമായി അധിക്ഷേപിച്ചു. ഇംഗ്ലീഷ് നിയമാവലിയിലെ ഏറ്റവും മോശമായ നിയമം ഇടവക പള്ളിയിൽ ഹാജരാവണം എന്ന കർശന നിയമം ആയിരുന്നു. തങ്ങൾ വിശ്വസിക്കാത്ത ഒരു മതത്തിൽ ചേരുവാൻ മനുഷ്യനെ നിർബന്ധിക്കുന്നത് മനുഷ്യസഹജമായ അവകാശത്തിൻ്റെ നേരെയുള്ള തുറന്ന കടന്നാക്രമണങ്ങളാണെന്ന് റോജർ വില്യംസ് പറഞ്ഞു. മതമില്ലാത്ത വ്യക്തിയെയും മനസ്സില്ലാത്ത ആളെയും പരസ്യാരാധനയ്ക്ക് നിർബന്ധിക്കുന്നത് കപടഭക്തിയെ ക്ഷണിച്ചു വരുത്തുന്നത് പോലെയാണ്. ഒരു വ്യക്തിയെയും ആരാധനയ്ക്ക് നിർബന്ധിക്കരുത് എന്ന് റോജർ വില്യംസ് പറഞ്ഞു. സ്വന്തം ആഗ്രഹത്തിനെതിരായി ആരെയും ആരാധനയ്ക്ക് നിർബന്ധിക്കരുത്. വില്യംസിൻ്റെ തത്വങ്ങളിൽ അത്ഭുതം കൂറിയ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ അത്ഭുതത്തോടുകൂടി ചോദിച്ചു, ഏത് വേലക്കാരൻ കൂലിക്ക് അർഹനല്ലേ? അതെ, റോജർ വില്യംസ് പറഞ്ഞു, തന്നെ കൂലിക്കെടുക്കുന്നവരിൽ നിന്നും കൂലി വാങ്ങുവാൻ അർഹനാണ്. റോജർ വില്യംസ് ഒരു വിശ്വസ്തനായി ശുശ്രൂഷകൻ എന്ന നിലയിൽ ഏവരുടെയും സ്നേഹബഹുമാനങ്ങൾ ആർജിച്ചു. അദ്ദേഹം അപൂർവ സിദ്ധികളുള്ള മനുഷ്യനും സത്യസന്ധനും ദയാലുവുമായിരുന്നു. എന്നാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് സഭയുടെ മേലുള്ള അധികാരത്തെ അദ്ദേഹം എപ്പോഴും എതിർത്തു. മതസ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആവശ്യപ്പെടൽ ഭരണാധികാരികൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ഈ പുതിയ ആശയത്തിൻ്റെ നടപ്പിലാക്കൽ രാജ്യത്തിൻ്റെ അടിസ്ഥാനത്തെ തകർക്കും. റോജർ വില്യംസിനെ കോളനിൽ നിന്ന് പുറത്താക്കി. അറസ്റ്റ് ഒഴിവാക്കാൻ ഒടുവിൽ റോജർ വില്യംസ് ഘോരമായ തണുപ്പിൽ വനത്തിലേക്ക് ഓടിപ്പോയി. 14 ആഴ്ചകൾ ഘോര തണുപ്പിൽ ആഹാരമോ കിടക്കയോ ഇല്ലാതെ വില്യംസിന് കഴിയേണ്ടി വന്നു. കാക്കകൾ ഏലിയാവിനെ പോറ്റിയതുപോലെ വില്യംസിനെയും മരത്തിൻ്റെ പോടുകളിൽ വില്യംസ് അഭയം കണ്ടെത്തി. ഹിമത്തിലൂടെയും വഴിത്താരകളില്ലാത്ത ഘോരവനത്തിലൂടെയും റോജർ വില്യംസ് അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ ഒരു ഇന്ത്യൻ വംശജന്റെ ഭവനത്തിൽ അഭയം കണ്ടെത്തി. ഇന്ത്യക്കാരൻ്റെ സ്നേഹവും വിശ്വാസവും റോജർ നേടി. സുവിശേഷ സത്യങ്ങളെ അദ്ദേഹത്തിന് റോജർ പറഞ്ഞുകൊടുത്തു. അലഞ്ഞുതിരിഞ്ഞ യാത്രയുടെ ഒടുവിൽ റോജർ വില്യംസ് നരഗാൻസെറ്റ് ഉൾക്കടലിൻ്റെ തീരത്ത് എത്തിച്ചേർന്നു. അവിടെ വച്ച് ആധുനിക കാലത്തെ പ്രഥമ സംസ്ഥാനത്തിന് അദ്ദേഹം അടിസ്ഥാനമിട്ടു. മതസ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അവിടെ അംഗീകരിക്കപ്പെട്ടു. റോജർ വില്യംസിൻ്റെ കോളനിയുടെ അടിസ്ഥാന തത്വം എല്ലാ മനുഷ്യർക്കും അവനവൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം എന്നതായിരുന്നു. റോജർ വില്യംസ് സ്ഥാപിച്ച കൊച്ചു സംസ്ഥാനം റോപ്പ് ഐലൻഡ് മർദ്ദിതരുടെയും ആലംബഹീനരുടെയും അഭയസ്ഥാനമായി തീർന്നു. ആ സംസ്ഥാനം വളർന്ന് ഐശ്വര്യം പ്രാപിച്ചു. പൗരാവകാശങ്ങളുടെയും മതസ്വാതന്ത്ര്യത്തിൻ്റെയും കളിത്തൊട്ടിലായിരുന്ന ആ സംസ്ഥാനം അമേരിക്കൻ ജനകീയ ഭരണത്തിൻ്റെ മൂലക്കല്ലായി തീർന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ വിളംബര പത്രികയിൽ തങ്ങളുടെ അവകാശമായി രാഷ്ട്രശില്പികൾ എഴുതി, ഈ സത്യങ്ങൾ സ്വയം വിശദീകരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. എല്ലാവരും സമന്മാരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ വ്യക്തിക്കും അന്യമാക്കുവാൻ കഴിയാത്ത ചില അവകാശങ്ങൾ സൃഷ്ടിതാവ് നൽകിയിട്ടുണ്ട്. അവയിൽ ചിലത് ജീവൻ, സ്വാതന്ത്ര്യം, സന്തോഷത്തെ പിന്തുടരുവാനുള്ള അവകാശം എന്നിവയാണ്. സ്പഷ്ടമായ ഭാഷയിൽ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നത് മനസ്സാക്ഷിയുടെ അലംഘനീയതയാണ്. അമേരിക്കൻ ഐക്യനാടുകളിലെ ഏതൊരു സർക്കാർ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നതിനുള്ള യോഗ്യത നേടുന്നതിന് മതപരമായ ഒരു പരിശോധനയും ഉണ്ടായിരിക്കുന്നതല്ല. ഏതെങ്കിലും മതസ്ഥാപനത്തെ പ്രീണിപ്പിക്കുന്നതിനോ വ്യക്തിയുടെ സ്വതന്ത്രമായ നിലപാടിനെ നിയന്ത്രിക്കുന്നതോ ആയ ഒരു നിയമവും അമേരിക്കൻ നിയമനിർമ്മാണ സഭ നിർമ്മിക്കുകയില്ല. അമേരിക്കൻ ഭരണഘടനയുടെ വിധാതാക്കൾ ഒരു നിത്യസത്യം അംഗീകരിച്ചു. മനുഷ്യന് അവൻ്റെ ദൈവത്തോടുള്ള ബന്ധം മനുഷ്യൻ്റെ നിയമനിർമ്മിതിക്ക് ഉയരെയാണ്. മനുഷ്യൻ്റെ മനസ്സാക്ഷിയുടെ അവകാശങ്ങൾ അന്യമാക്കുവാൻ കഴിയുന്നതല്ല. ഈ സത്യം സ്ഥാപിക്കുന്നതിന് യുക്തിയുടെ ആവശ്യമില്ല. നമ്മുടെ ഹൃദയാന്തർഭാഗത്തു തന്നെ നാം ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. ഈ അവബോധമാണ് മനുഷ്യ നിയമങ്ങളെയൊക്കെ എതിർത്തുകൊണ്ട് ഇത്രയധികം രക്തസാക്ഷികൾ പീഡനങ്ങളെയും തീയെയും അഭിമുഖീകരിക്കുവാനിടയാക്കിയത്. ദൈവത്തോടുള്ള തങ്ങളുടെ കർത്തവ്യം മാനുഷിക നിയമസംഹിതകളേക്കാൾ മേത്തരമാണെന്ന് അവർ കരുതി. തങ്ങളുടെ മനസ്സാക്ഷികളിന്മേൽ മറ്റുള്ളവർക്ക് ഒരധികാരവുമില്ലെന്ന് അവർക്ക് ബോധ്യമായി. മറ്റൊന്നിനും മായ്ച്ചു കളയുവാൻ പാടില്ലാത്ത ജന്മസിദ്ധമായ ഒരു തത്വമാണത്. യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഈ വാർത്ത പരന്നപ്പോൾ, അതായത് ഓരോ വ്യക്തിക്കും തൻ്റെ പ്രയത്നഫലം അനുഭവിക്കാമെന്നും തൻ്റെ മനസ്സാക്ഷിക്കനുസൃതമായി ജീവിക്കാമെന്നുമുള്ള വാർത്ത പരന്നപ്പോൾ, ആയിരക്കണക്കിന് ആളുകൾ പുതിയ ഭൂമിയിലേക്ക് കുടിയേറി കൂടുതൽ കോളനികൾ ഉടലെടുത്തു. മസാച്യുസെറ്റ്സ് ഒരു പ്രത്യേക നിയമം പാസാക്കി. അതിപ്രകാരമായിരുന്നു: അറ്റ്ലാന്റിക്കിന് അക്കരെ യുദ്ധങ്ങളിൽ നിന്നോ ക്ഷാമത്തിൽ നിന്നോ പീഡകന്മാരുടെ പീഡനത്തിൽ നിന്നോ രക്ഷപ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗജന്യമായ സ്വാഗതവും സഹായവും ഗവൺമെൻറ് ചെലവിൽ നൽകുന്നതാണ്. ഇങ്ങനെ അലഞ്ഞുതിരിയുന്നവരും പീഡിതരും നിയമത്താൽ രാഷ്ട്രത്തിൻ്റെ അതിഥികളായി. പ്ലീമത്തിൽ പിൽഗ്രീം ഫാദേഴ്സ് ഇറങ്ങി 20 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകൾ ന്യൂ ഇംഗ്ലണ്ടിൽ കുടിയേറിപ്പാർത്തു. തങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടുന്നതിന് വളരെ ലോഭിച്ച് ജീവിക്കുന്നതിനും പരിമിതമായ വരവ് കൊണ്ട് തൃപ്തരാകുന്നതിനും അവർ പഠിച്ചു. അവർ ഭൂമിയിൽ നിന്നും ഒന്നും ചോദിച്ചിട്ടില്ല. എന്നാൽ സ്വന്തം പ്രയത്നത്തിൽ ന്യായമായ പ്രതിഫലം മാത്രം ചോദിച്ചു. ഒരു സുവർണ ദർശനവും വഞ്ചനാത്മകമായ ഒരു പരിവേഷവും അവരുടെ പാതയിൽ വിതറിയിരുന്നില്ല. സാവധാനത്തിലുള്ളതും എന്നാൽ ഇടറാത്തതുമായ അവരുടെ സാമൂഹ്യ രാഷ്ട്രീയ വളർച്ചയിൽ അവർ സംതൃപ്തരായിരുന്നു. മരുഭൂമിയിലെ കഷ്ടതകളെ അവർ സഹിച്ചു. തങ്ങളുടെ കണ്ണുനീരാൽ നെറ്റിയിലെ വിയർപ്പിലും അവർ തങ്ങളുടെ സ്വാതന്ത്ര്യമാകുന്ന വൃക്ഷത്തെ നനച്ചു. ദേശത്ത് അത് ആഴത്തിൽ വേരോടുന്നതുവരെ അവർ അപ്രകാരം തന്നെ ചെയ്തു. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം വേദപുസ്തകമായിരുന്നു. അത് ജ്ഞാനത്തിൻ്റെ ഉത്ഭവവും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രമാണവുമായിരുന്നു. വേദപുസ്തക തത്വങ്ങൾ വീടുകളിലും പള്ളിക്കൂടങ്ങളിലും പള്ളികളിലും പഠിപ്പിച്ചു. അനാഡംബരപരമായ ജീവിതം, ബുദ്ധി, വിശുദ്ധി, വർജനം എന്നിവയിലൂടെ അതിൻ്റെ ഫലങ്ങൾ പ്രകടമായി. പ്യൂരിറ്റൻ വിഭാഗത്തിൽപ്പെട്ടവർ പാർത്തിരുന്ന ഒരു സ്ഥലത്ത് അനേകം വർഷങ്ങൾ ഒരാൾ താമസിച്ചിരുന്നാലും ഒരു മദ്യപനെ കാണുകയോ ആണയിടിൽ കേൾക്കുകയോ ഒരു യാചകനെ കാണുകയോ ചെയ്തിരുന്നില്ല. ദേശീയ മഹത്വത്തിൻ്റെ ഏറ്റവും തീർച്ചയായ സുരക്ഷാമാർഗം വേദപുസ്തക തത്വങ്ങളാണ് എന്ന് തെളിയിക്കപ്പെട്ടു. ബലഹീനവും ബന്ധമില്ലാതെ കിടന്നിരുന്നതുമായ കുടിയേറ്റ സ്ഥലങ്ങൾക്ക് ശക്തമായ ഒരു സംസ്ഥാനത്തിൻ്റെ നിലയിലേക്ക് ഉയരുവാൻ കഴിഞ്ഞു. പോപ്പില്ലാത്ത സഭയിലും രാജാവില്ലാത്ത രാജ്യത്തിലും കളിയാടിയ സമാധാനത്തെയും ഐശ്വര്യത്തെയും കണ്ട് ലോകം അത്ഭുതപ്പെട്ടു. അമേരിക്കയുടെ തീരത്തേക്ക് വിപുലമായ കുടിയേറ്റം തുടർന്നുകൊണ്ടിരുന്നു. ആദ്യകാലത്തെ തീർത്ഥാടകർക്കുണ്ടായിരുന്ന ലക്ഷ്യങ്ങളായിരുന്നില്ല പിൽക്കാലത്ത് വന്നവർക്ക്. അവർക്ക് വലിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ആദ്യകാല വിശ്വാസവും വിശുദ്ധിയും വ്യാപകമായ സ്വാധീനം ജനങ്ങളിൽ ചെലുത്തിയിരുന്നെങ്കിലും ജനസംഖ്യ വർദ്ധിച്ചതോടെ അതിൻ്റെ സ്വാധീനം കുറഞ്ഞു വന്നു. ലൗകിക ലക്ഷ്യങ്ങളായിരുന്നു പിൽക്കാലങ്ങളിൽ അവർക്കുണ്ടായിരുന്നത്. പ്രാരംഭത്തിൽ കുടിയേറിയ ആളുകൾ സ്വീകരിച്ച നടപടിക്രമങ്ങൾ, അതായത് സഭാംഗങ്ങളെ മാത്രമേ വോട്ട് ചെയ്യുവാൻ അനുവദിക്കൂ എന്നതും സഭാംഗങ്ങൾക്ക് മാത്രമേ ഗവൺമെൻറ്റിൽ ഏതെങ്കിലും ഉദ്യോഗം വഹിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന നിയമവും വളരെ ദോഷകരമായ ഫലങ്ങൾ ഉളവാക്കി. രാഷ്ട്രത്തിൻ്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കണമെന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത്. എന്നാൽ ഇത് സഭയെ ദുഷിപ്പിക്കുകയാണ് ചെയ്തത്. വോട്ട് ചെയ്യുവാനുള്ള അവകാശത്തിന് ഏതെങ്കിലും ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിനും സഭാംഗമായിരിക്കണമെന്ന വ്യവസ്ഥ അനേകരെ ഹൃദയപരിവർത്തനമുണ്ടാക്കാതെ ലൗകിക ലക്ഷ്യങ്ങൾ വച്ചുകൊണ്ട് സഭയുമായി ബന്ധപ്പെടാൻ ഇടയാക്കി. ഇങ്ങനെ സഭയിൽ മാനസാന്തരപ്പെടാത്ത ആളുകളുടെ നല്ല ഒരു സംഖ്യ സഭയിൽ കടന്നുകൂടി. സഭാ ശുശ്രൂഷകന്മാരിൽ പോലും നല്ലൊരു പങ്ക് തെറ്റായ വേദോപദേശങ്ങളാണ് പഠിപ്പിച്ചിരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പുതുതാക്കുന്ന ശക്തിയെപ്പറ്റി അജ്ഞരായിരുന്നു. കുസ്തന്തിനോസിൻ്റെ കാലം മുതൽ ഇന്നുവരെ ഉണ്ടായിരുന്ന സഭാചരിത്രത്തിൽ കണ്ടുവന്നിരുന്ന ദുഷ്ഫലങ്ങൾ വീണ്ടും കാണായി. രാഷ്ട്രത്തിൻ്റെ സഹായത്താൽ സഭയെ കെട്ടിപ്പണിയുമ്പോൾ മതേതര ശക്തിയായ രാഷ്ട്രത്തിൻ്റെ പിൻബലത്തോടെ സുവിശേഷത്തെ ശക്തിപ്പെടുത്തുവാനും ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ദുഷ്ഫലങ്ങളാണ് ഇവയൊക്കെയും. യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. യോഹന്നാൻ 18:36. സഭയും രാഷ്ട്രവുമായുള്ള ഐക്യം അതെത്ര ചെറുതുമായിക്കൊള്ളട്ടെ, അത് കാഴ്ചയ്ക്ക് ലോകത്തെ സഭയോട് അടുപ്പിക്കുകയാണെന്ന് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് തൽഫലമായി സഭ ലോകത്തോട് അടുക്കുകയാണ്. റോജർ വില്യംസും റോബിൻസനും പറഞ്ഞ വലിയ തത്വം അതാണ്. സത്യം പടിപടിയായി വളരുന്നതാണെന്നും തിരുവെഴുത്തുകളിന്മേൽ പ്രകാശിക്കുന്ന വെളിച്ചം ക്രിസ്ത്യാനി സ്വീകരിപ്പാൻ ഒരുക്കമുള്ളവനായിരിക്കണമെന്നും കാലാന്തരത്തിൽ അവരുടെ അനുയായികൾ മറന്നുകളഞ്ഞു. അതുപോലെ നവീകരണത്തിൻ്റെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുന്നതിൽ വളരെ താല്പര്യം കാണിച്ചിരുന്ന അമേരിക്കയിലെയും യൂറോപ്പിലെയും പ്രൊട്ടസ്റ്റാൻ്റ് സഭകൾ നവീകരണത്തിൻ്റെ പാതയിലൂടെ മുന്നേറുന്നതിൽ പരാജയമടഞ്ഞു. പുതിയ സത്യങ്ങളെ പ്രഘോഷിക്കുവാനും വളരെ കാലമായി താലോലിച്ചു കൊണ്ടിരുന്ന തെറ്റുകളെ വെളിച്ചത്താക്കുവാനും കുറച്ച് വിശ്വസ്തരായ ആളുകൾ കാലാകാലങ്ങളിൽ എഴുന്നേറ്റുവെങ്കിലും ക്രിസ്തുവിൻ്റെ കാലത്തെ യഹൂദരെ പോലെ അഥവാ ലൂഥറിൻ്റെ കാലത്തെ പാപ്പ അനുഭാവികളെ പോലെ ഭൂരിപക്ഷം പേരും തങ്ങളുടെ പിതാക്കന്മാർ വിശ്വസിച്ചിരുന്ന സത്യങ്ങളിൽ സംതൃപ്തരായി അവരെപ്പോലെ ജീവിക്കുവാൻ ശ്രമിച്ചു. തൽഫലമായി മതം വീണ്ടും ദുഷിച്ച് ചടങ്ങാചാരത്തിലേക്ക് നിബന്ധിച്ചു. അനുബന്ധങ്ങളും അന്ധവിശ്വാസങ്ങളും തൂത്തെറിയേണ്ടതിന് പകരം അവയെ നിലനിർത്തുകയും പരിരക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ നവീകരണം സംഭാവന ചെയ്ത ആത്മാവ് ക്രമേണ മരിച്ചു. ലൂഥറിൻ്റെ കാലത്ത് കത്തോലിക്ക സഭയ്ക്ക് എത്രമാത്രം നവീകരണം ആവശ്യമായിരുന്നുവോ അത്ര കണ്ട് ആവശ്യം പ്രൊട്ടസ്റ്റന്റ് സഭയ്ക്കുണ്ടായി. അതേ ലൗകികത്വവും ആത്മീയ മന്ദതയും മനുഷ്യൻ്റെ ആശയങ്ങളോടുള്ള ഭക്തിയും വർദ്ധിച്ചു. ദൈവവചനം പഠിപ്പിക്കുന്നതിന് പകരം മനുഷ്യൻ്റെ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. 19-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്ന വേദപുസ്തകത്തിൻ്റെ അഭൂതപൂർവമായ പ്രചാരവും തൽഫലമായുണ്ടായ വലിയ പ്രകാശവും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയില്ല. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ദൈവവചനം ജനത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ സാത്താന് കഴിഞ്ഞില്ല. എല്ലാവർക്കും തിരുവെഴുത്തുകൾ പ്രാപ്യമായിരുന്നു. എന്നാൽ സാത്താൻ തൻ്റെ മാർഗം നേടുന്നതിന് വേണ്ടി വീണ്ടും ചില തന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. തിരുവെഴുത്തുകളെ കാര്യമായിട്ടെടുക്കാതിരിപ്പാൻ ജനത്തെ പ്രേരിപ്പിച്ചു. തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നതിൽ ആളുകൾ വിരക്തി കാണിച്ചു. ഇങ്ങനെ തെറ്റായ വ്യാഖ്യാനങ്ങളെ അവർ സ്വീകരിപ്പാനിടയായി. വേദപുസ്തകത്തിന് അടിസ്ഥാനമല്ലാത്ത ഉപദേശങ്ങളെ അവർ സ്വീകരിച്ചു. പീഡനത്തിലൂടെ സത്യത്തെ ഞെരിച്ചമർത്തുവാൻ കഴിയാഞ്ഞതിൽ സാത്താൻ അനുരഞ്ജനത്തിൻ്റെ മാർഗം അന്വേഷിച്ചു. അതിലൂടെയാണല്ലോ വലിയ വിശ്വാസത്യാഗമുണ്ടായതും റോമൻ കത്തോലിക്ക സഭ ഉദയം ചെയ്തതും. ഇപ്പോൾ ജാതികളുമായി ഇടപഴകുവാനല്ല, ലോകത്തെ മറ്റെന്തെങ്കിലും അധികം സ്നേഹിക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരേക്കാൾ അധികം ലോകസ്നേഹമാകുന്ന വിഗ്രഹത്തെ ആരാധിക്കുന്നവരുമായി ബന്ധപ്പെടുന്നതിനാണ് സാത്താൻ ക്രിസ്ത്യാനികളെ പ്രേരിപ്പിച്ചത്. ഈ ഐക്യത്തിൻ്റെ ഫലം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഒട്ടും ചെറുതല്ലായിരുന്നു. മതത്തിൻ്റെ മറവിൽ അഹങ്കാരവും ആഡംബര തത്വവും പ്രോത്സാഹിച്ചു. സഭകൾ കളങ്കപങ്കിലമായി. വേദപുസ്തക ഉപദേശങ്ങളെ സാത്താൻ വളച്ചൊടിച്ചു. ആയിരങ്ങളെ വഴിതെറ്റിക്കുന്ന പരസ്യങ്ങൾ വേരുറച്ചുകൊണ്ടിരുന്നു. വിശുദ്ധന്മാർക്ക് ഒരിക്കൽ നൽകപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നതിന് പകരം ഈ പാരമ്പര്യങ്ങളെ സഭ ഉയർത്തിക്കാണിക്കുകയും പിൻതാങ്ങുകയും ചെയ്തു. നവീകരണ നേതാക്കൾ പ്രയത്നിക്കുകയും കഷ്ടപ്പാടുകൾ സഹിക്കുകയും ചെയ്ത തത്വങ്ങൾ ഇപ്രകാരം അധപ്പതിച്ചു.